2020 സെപ്റ്റംബർ 4 വെള്ളിയാഴ്ച കേരളകൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് മുഖപ്രസംഗം. ചോദ്യവേളയെ ഇല്ലാതാകുന്നുള്ളൂ. കോവിഡ് വ്യാപനത്തെ തുടർന്ന് പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം നീട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. ബഡ്ജറ്റ് സമ്മേളനവും മാർച്ചിൽ ധ്രുതഗതിയിൽ നടപടികൾ പൂർത്തിയാക്കി പിരിയുകയാണ് ഉണ്ടായത്. കോവിഡ് നിയന്ത്രണങ്ങളിൽ കാര്യമായ ഇളവുകൾ വന്ന സാഹചര്യത്തിലാണ് വർഷകാല സമ്മേളനം നടത്താനുള്ള തീരുമാനം ഉണ്ടായത്. സെപ്റ്റംബർ 14 മുതൽ ഒക്ടോബർ 1 വരെ അവധിയൊന്നുമില്ലാതെ 18 ദിവസം ഇരുസഭകളും സമ്മേളിക്കുന്നതിനുള്ള കാര്യപരിപാടിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഒരു ദിവസം 4 മണിക്കൂർ മാത്രമാകും സിറ്റിംഗ്. രാജ്യസഭ രാവിലെയും ലോക്സഭ ഉച്ചകഴിഞ്ഞും സമ്മേളിക്കും. പുതിയ ഒട്ടേറെ ക്രമീകരണങ്ങളാണ് സമ്മേളനത്തിനായി ഏർപ്പാടാക്കിയിരിക്കുന്നത്. ഇരിപ്പിടങ്ങൾ ഒരുക്കുന്നതിലും ആൾ സാന്നിധ്യം നിയന്ത്രിക്കുന്നതിലുമെല്ലാം കോവിഡ് പ്രോട്ടോകോൾ ബാധകമാക്കും. പ്രധാനമായും നിയമനിർമ്മാണത്തിനുവേണ്ടിയാണ് പാർലമെന്റ് സമ്മേളിക്കുന്നത്. അത് കണക്കിലെടുത്ത് പതിവുള്ള ചോദ്യോത്തരവേള ഒഴിവാക്കുന്ന വിധത്തിലാണ് ഷെഡ്യൂൾ തയ്യാറാക്കിയിരിക്കുന്നത്. അതുപോലെ ശൂന്യവേളയുടെ സമയവും പകുതിയായി കുറയ്ക്കും. വെള്ളിയാഴ്ച തോറുമുള്ള സ്വകാര്യ ബില്ലുകൾക്കും അനുമതിയുണ്ടാകില്ല. നേരത്തെ തന്നെ പ്രതിപക്ഷ നേതാക്കളുമായി ഇക്കാര്യങ്ങൾ സംബന്ധിച്ച് ഏതാണ്ടൊരു ധാരണയിൽ എത്തിയിരുന്നതാണ്. എന്നാൽ ഔദ്യോഗികമായി ഇരുസഭകളുടെയും കാര്യപരിപാടികൾ കഴിഞ്ഞ ദിവസം പുറത്തുവന്ന ഉടനെ പ്രതിപക്ഷ പാർട്ടികൾ വൻ പ്രതിഷേധവുമായി രംഗത്തുവന്നിരിക്കുകയാണ്. ചോദ്യോത്തരവേള ഉപേക്ഷിക്കുന്നതിലാണ് അവർക്ക് പ്രധാനമായും എതിർപ്പും പ്രതിഷേധവും ഉള്ളത്. എംപിമാരുടെ അവകാശങ്ങളിലുള്ള കടന്നുകയറ്റമായും ജനാധിപത്യ ധ്വംസനമായും മറ്റുമുള്ള വിമർശനങ്ങൾ ഉയർന്നു കഴിഞ്ഞു. ജനാധിപത്യ വിരുദ്ധമായ ഈ തീരുമാനത്തെ പാർലമെന്റിനകത്തും പുറത്തും അതിശക്തമായി എതിർക്കാനാണ് മുഖ്യ പ്രതിപക്ഷ കക്ഷികളുടെ നീക്കം. ചോദ്യോത്തരവേള ഒരു കാരണവശാലും റദ്ദാക്കരുതെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷ പാർട്ടികളിലെ നിരവധി നേതാക്കൾ സഭാധ്യക്ഷന്മാർക്ക് കത്തയച്ചുകൊണ്ടിരിക്കുകയാണ്. പാർലമെന്റ് സമ്മേളിക്കുന്നതിന് മുൻപ് തന്നെ വിവാദ പ്രശ്നം വീണുകിട്ടിയ പശ്ചാത്തലത്തിൽ സമ്മേളനകാലത്തെ പുകിലുകൾ എന്തൊക്കെയാകുമെന്ന് ഇപ്പോഴേ ഊഹിക്കാനാകും. ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യങ്ങൾ കണക്കിലെടുത്താണ് ചോദ്യോത്തരവേള ഒഴിവാക്കുന്നതുൾപ്പെടെയുള്ള ചില നിയന്ത്രണങ്ങൾ വേണ്ടിവന്നതെന്ന് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വിശദീകരണം വന്നിട്ടുണ്ട്. രേഖാമൂലമുള്ള ചോദ്യങ്ങൾക്ക് അതേ രൂപത്തിൽ മറുപടി നൽകുന്ന സംവിധാനം തുടർന്നും ഉണ്ടാകുമെന്ന ഉറപ്പും കൂട്ടത്തിലുണ്ട്. മന്ത്രിമാർ നേരിട്ട് സഭയിൽ ഉത്തരങ്ങൾ നൽകേണ്ട ചോദ്യങ്ങൾക്കാണ് നിയന്ത്രണം. കൂടുതൽ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം സഭയിൽ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ മാറ്റമെന്നാണ് വിശദീകരണം. അത് എന്തുതന്നെയായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചോദ്യോത്തരവേളയുടെ കാര്യത്തിൽ പ്രതിപക്ഷം കടുംപിടി കാണിക്കുന്നതിനു പിന്നിൽ രാഷ്ട്രീയ കാരണങ്ങൾ തന്നെയാണ് ഉള്ളത്. സർക്കാർ തീരുമാനത്തോട് ഇത്രയേറെ എതിർപ്പുണ്ടായിരുന്നുവെങ്കിൽ നേരത്തെ നടന്ന കൂടിയാലോചനയിൽ അക്കാര്യം അസന്നിഗ്ധമായി വ്യക്തമാക്കാമായിരുന്നു. നിർദ്ദേശം വന്നപ്പോൾ അനുകൂലമായി തലയാട്ടിയവർ പിന്നീട് നിലപാട് മാറ്റിയിരിക്കുകയാണ്. ചോദ്യോത്തരവേളയാണ് സഭാ നടപടികളിലെ ഏറ്റവും സജീവവും പ്രസക്തവുമായ മുഹൂർത്തമെന്നത് തർക്കമറ്റ കാര്യം തന്നെ. സർക്കാരിൽ നിന്ന് വിവാദ വിഷയങ്ങളിൽ കൃത്യമായ മറുപടി ലഭിക്കാനുള്ള കനകാവസരം തന്നെയാണത്. വേണ്ടത്ര ഗൃഹപാഠം ചെയ്തെത്തുന്ന അംഗങ്ങൾക്ക് സർക്കാരിനെ ഒട്ടേറെ വിഷയങ്ങളിൽ തളച്ചിടാൻ കഴിയും. സഭയിൽ നൽകുന്ന മറുപടികളിൽ നിന്ന് മന്ത്രിമാർക്ക് പിന്നീട് പിന്നാക്കം പോകാൻ കഴിയാത്ത സാഹചര്യവും ഉണ്ടാകും.
ഇതൊക്കെ പ്രശ്നത്തിന്റെ ഒരു വശം മാത്രമാണെന്ന് ഓർക്കണം.
പാർലമെന്റ് സമ്മേളനങ്ങളുടെ നാൾ വഴി പരിശോധിച്ചാൽ ഏറ്റവും അധികം പരിക്കേൽക്കാറുള്ളതും ചോദ്യോത്തരവേളകൾക്കാണെന്ന് കാണാം. വിവാദ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രതിപക്ഷത്തിന്റെ പ്രധാന ആവശ്യം ചോദ്യോത്തരവേള സസ്പെൻഡ് ചെയ്ത് തർക്കവിഷയത്തെക്കുറിച്ച് ചർച്ച നടത്തണമെന്നതാകും. എത്രയോ സമ്മേളനങ്ങൾ ചോദ്യോത്തരവേളയിലേക്ക് കടക്കാൻ പോലുമാകാതെ പിരിഞ്ഞിട്ടുമുണ്ട്. സഭാധ്യക്ഷൻ ആദ്യ ചോദ്യം വായിച്ചു തീരും മുൻപേ ബഹളത്തിലേക്ക് വഴുതി വീണിട്ടുണ്ട്. അന്നൊന്നുമില്ലാത്ത ജനാധിപത്യ ബോധവും അവകാശബോധവുമൊക്കെ ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഉയർക്കൊണ്ടതെങ്ങനെയെന്ന് ചോദിക്കാതിരിക്കാൻ കഴിയുന്നില്ല. സുപ്രധാനമായ ബഡ്ജറ്റ് സമ്മേളനം ഉൾപ്പെടെ എത്രയോ സമ്മേളനങ്ങൾ പാടെ ഒലിച്ചുപോയ എത്രയോ അവസരങ്ങൾ മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഭരണപക്ഷത്തിരിക്കുന്നവരും പ്രതിപക്ഷത്തുള്ളവരും മാറി മാറി ഇത്തരം സാഹചര്യങ്ങൾ സൃഷ്ടിച്ചവരാണ്. ജനാധിപത്യത്തെയും പാർലമെന്റിനെയും കളങ്കപ്പെടുത്തുന്ന കാര്യത്തിൽ ഒരു പാർട്ടിയും പിന്നിലല്ലെന്ന യാഥാർത്ഥ്യം ആരും വിസ്മരിക്കരുത്. ചോദ്യോത്തരവേള ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് ഉപേക്ഷിക്കുന്നതുകൊണ്ട് ജനങ്ങൾക്ക് പ്രത്യേക നഷ്ടമൊന്നും ഉണ്ടാകാനിടയില്ല.
ഈ കോവിഡ് കാലത്ത് മറ്റ് എന്തെല്ലാം ദുരനുഭവങ്ങളിലൂടെ കടന്നുപോയതിന്റെ തിക്താനുഭവങ്ങൾ അവരുടെ മുന്നിലുണ്ട്. മഹാമാരി കാരണം ജീവിതത്തിന്റെ എല്ലാ സന്തോഷവും നഷ്ടമായവരുണ്ട്. തൊഴിൽ നഷ്ടമായവർ കോടിക്കണക്കിനാണ്. രാജ്യമൊട്ടുക്കും കുട്ടികളുടെ വിദ്യാഭ്യാസം അനിശ്ചിതത്വത്തിലായി. വിവാഹങ്ങളുടെയും മറ്റ് ചടങ്ങുകളുടെയും പൊലിമ ഇല്ലാതായി. അന്ത്യയാത്രകളിൽ പോലും അനുഗമിക്കാൻ ആളില്ലാതായി. ഓർക്കാപ്പുറത്ത് കടന്നെത്തിയ സൂക്ഷ്മജീവി. ഇത്തരത്തിൽ ലോകത്താകമാനം മനുഷ്യരുടെ ജീവിതം മുടക്കി നിൽക്കുമ്പോൾ പാർലമെന്റ് സമ്മേളനത്തിൽ ചോദ്യോത്തരവേള ഉപേക്ഷിച്ചതിന്റെ പേരിൽ കോലാഹലത്തിന് മുതിരുന്നത് രാഷ്ട്രീയ അല്പത്തമാണ്. ആണ്. രാജ്യത്തൊട്ടാകെ അഞ്ചാറു മാസമായി ആരാധനാലയങ്ങളിൽ നിന്നുപോലും ജനങ്ങളെ അകറ്റി നിർത്തിയത് രോഗവ്യാപനം തടയാൻ വേണ്ടിയിട്ടാണ്. സർക്കാർ കൊണ്ടുവന്ന എല്ലാ നിയന്ത്രണങ്ങളും ജനങ്ങൾ അക്ഷരം പ്രതി പാലിച്ചുകൊണ്ടിരിക്കുകയാണ്. ചോദ്യോത്തരവേള ഇല്ലെന്ന് വെച്ച് പാർലമെന്റ് സമ്മേളനത്തിന്റെ മഹിമ കുറയാനൊന്നും പോകുന്നില്ല. വിവാദ വിഷയങ്ങളിൽ സർക്കാരിന്റെ മറുപടി തേടാൻ വേറെ എത്രയോ വഴികളുള്ളപ്പോൾ ചോദ്യോത്തരവേളയാണ് എല്ലാറ്റിന്റെയും അവസാനമെന്ന് കരുതുന്നത് പാപ്പരത്തമാണ്. പ്രതിവർഷം ശരാശരി 100 ദിവസങ്ങൾ പോലും പാർലമെന്റ് സമ്മേളിക്കാറില്ലെന്ന വസ്തുതയും ഓർക്കേണ്ടതാണ്.